السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد، رسول الله صلى الله عليه وسلم മക്കയിൽ കഴിച്ചുകൂട്ടിയ അവിടുത്തെ പ്രബോധന കാലഘട്ടത്തെക്കുറിച്ചും ആ സന്ദർഭത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അബിസീനിയയിലേക്ക് രണ്ടാമത് ഹിജ്റ പോയതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളും ഷഅബു അബി ത്വാലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉപരോധങ്ങൾ അനുഭവിച്ചതും ആ കാലഘട്ടത്തിലെ പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഷഅബു അബി ത്വാലിബിൽ നിന്ന് മുസ്ലിമീങ്ങൾ പുറത്തു വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഹായമായി നിലകൊണ്ടിരുന്ന രണ്ടു പേരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടി, അവിടുന്ന് ഹിജ്റ പോകുന്നതിന് 3 വർഷങ്ങൾക്ക് മുൻപ് നുബുവത്തിന് ശേഷം 10 വർഷങ്ങൾ കഴിഞ്ഞ സന്ദർഭത്തിൽ 10ാമത്തെ വർഷത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനമുള്ള 2 പേർ മരണപ്പെട്ടു. 1-ാമത്തെയാൾ അബൂ താലിബ് ആയിരുന്നു. അബൂ താലിബ് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചത് എന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധാരാളമായി കേട്ടതാണ്. അദ്ദേഹത്തിന് 78 വയസ്സുള്ള സന്ദർഭത്തിലാണ്, ആ പ്രായത്തിലാണ് അബൂ താലിബ് മരണപ്പെടുന്നത്. അബൂ താലിബിന് മരണമാസന്നമായി എന്ന വാർത്ത കേട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ അടുക്കലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ അബൂ ജഹലും അതുപോലെ ഖുറൈശികളിലെ പ്രമുഖരായ ആളുകളും കൂട്ടം കൂടിയിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ അടുക്കൽ കയറി ചെന്നുകൊണ്ട് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എളാപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അത് കേട്ട ഉടനെ അബൂ താലിബിന്റെ ചുറ്റുമുണ്ടായിരുന്ന മുശ്രിക്കുകളിൽപ്പെട്ട ആളുകൾ അബൂ ജഹൽ മുൻപന്തിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ അബാ താലിബിൻ അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അല്ലേ അബൂ താലിബ് അബ്ദുൽ മുത്തലിബിന്റെ ദീനിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോവുകയാണോ? ഇത്രയും കാലം നിങ്ങളുടെ പിതാവിന്റെ ദീനിൽ നിന്നതിന് ശേഷം അബ്ദുൽ മുത്തലിബിന്റെ ദീന് നിങ്ങൾ ഒഴിവാക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് ആവർത്തിച്ചു കൊണ്ടിരുന്നു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജ്ജു ലക ബിഹ ഇൻദല്ലാഹ്, എളാപ്പ നിങ്ങൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. ആ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തർക്കിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞില്ല. അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മോനെ ഖുറൈശികൾ ഞാൻ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിന്നോടുള്ള താല്പര്യം കൊണ്ട് എന്റെ പിതാവിന്റെ മതം ഉപേക്ഷിച്ചു എന്ന് പറയുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. ആ പേടി എനിക്കില്ലായിരുന്നെങ്കിൽ നിന്റെ കൺകുളിർപ്പിക്കുന്ന രൂപത്തിൽ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമായിരുന്നു. അവസാനമായി അബൂ താലിബ് പറഞ്ഞു, ആലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മതത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂ താലിബ് മരിച്ചു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ അടുക്കൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിച്ചത്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. മുഹമ്മദ്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നിനക്ക് ഇഷ്ടമുള്ളവരെ നിനക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല, നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല. വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും. സുബ്ഹാനല്ലാഹ്, ഈ ചരിത്രം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനേകം പാഠങ്ങൾ നൽകുന്നുണ്ട്. ഹിദായത്ത് നൽകുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലല്ല, അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് മുസ്ലിമേ നിനക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് ഹിദായത്ത് ചോദിക്കാൻ കഴിയുക? എങ്ങനെയാണ് നിനക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് പുറത്തു നൽകാൻ പ്രാർത്ഥിക്കാൻ പറയുക? എങ്ങനെയാണ് നിനക്ക് മങ്കൂസ് മൗലൂദിലെയും അതുപോലെ മറ്റ് മാല മൗലൂദികളിലെയും റസൂലുള്ളയോട് പ്രാർത്ഥിക്കുന്ന, അവിടുത്തോട് പാപമോചനം ചോദിക്കുന്ന, അവിടുത്തോട് ഹിദായത്ത് ചോദിക്കുന്ന, അവിടുന്ന് കൈപിടിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വാക്കുകൾ പറയാൻ സാധിക്കുക? ആരെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്രകാരം അവിടുത്തേക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവിടുന്ന് അബൂ താലിബിനെ ഹിദായത്തിലാക്കുമായിരുന്നു. അബൂ താലിബ് റസൂലുള്ളയെ സഹായിച്ചത് എങ്ങനെയാണ് എന്ന് നീ കണ്ടുകഴിഞ്ഞതാണ്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രൂപത്തിൽ അബൂ താലിബ് റസൂലുള്ളയുടെ ചുറ്റും കൂടി നിന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ അബൂ താലിബിന് അള്ളാഹു ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും തന്നെ ആ കാര്യത്തിൽ ചെയ്യാൻ സാധിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റത്തെ സങ്കടത്തിലാണ് അവിടുന്ന് പുറത്തേക്ക് വന്നത്. അദ്ദേഹം അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, വല്ലാഹി ലഅസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻഹു. അള്ളാഹു തന്നെ സത്യം, അബൂ താലിബ്, നിനക്കു വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. നിനക്ക് പുറത്തു നൽകാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പറയുക തന്നെ ചെയ്യും. അള്ളാഹു എന്നെ വിലക്കുന്നിടത്തോളം കാലം. റസൂലുള്ള ഇത് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ മുസ്ലിമീങ്ങളിലെ ചില ആളുകൾ അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരിലെ രക്ഷിതാക്കൾ ചിലർ മുശ്രിക്കുകളായാണ് മരിച്ചത്. സഹാബികളിൽ ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർക്ക് അള്ളാഹുവെ പുറത്തു കൊടുക്കണമേ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത ആയത്ത് അവതരിപ്പിച്ചു. അള്ളാഹു പറഞ്ഞു, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലി ഖുർബ മിൻ ബഅദി അൻ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. നബിക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല, അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അനുമതി നൽകിയിട്ടില്ല, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു അനുമതി നൽകിയിട്ടില്ല. അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹു അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ല. നബിക്ക് പോലും അനുവാദമില്ല, സഹാബികൾക്ക് അനുവാദമില്ല. ബഅദ അൻ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിന്റെ ആളുകളാണ് എന്ന് മനസ്സിലായതിനു ശേഷവും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് റസൂലുള്ളക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ല. സഹോദര, നീ ചിന്തിക്കുക, അബൂ താലിബ് ശിർക്ക് ചെയ്തു മരിച്ചു എന്നതുകൊണ്ട് അബൂ താലിബിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദമില്ലെങ്കിൽ റസൂലുള്ള പ്രാർത്ഥിച്ചാൽ അള്ളാഹു അബൂ താലിബിന് പുറത്തു കൊടുക്കില്ലെങ്കിൽ, സഹോദര, ശിർക്കിൽ അകപ്പെട്ടുകൊണ്ട് നീ മരിച്ചാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? റസൂലുള്ള പ്രാർത്ഥിച്ചതിന് ശേഷം അബൂ താലിബിന് അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ആരാണ് നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടാനുള്ളത്? ആരാണ് നിനക്ക് ശിർക്ക് പുറത്തു നൽകാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും അവൻ ശിർക്ക് ചെയ്യുക എന്നത് പുറത്തു കൊടുക്കുകയില്ല. അതിൽ താഴെയുള്ളത് അള്ളാഹു പുറത്തു കൊടുക്കും. ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കലാണ്, അള്ളാഹുവിന് പുറമെയുള്ളവരെ ഭരമേൽപ്പിക്കലാണ്. അബൂ താലിബ് ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിച്ചതുപോലെ, ഇന്ന് ചിലർ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ, മുഷരിക്കുകൾ അവരുടെ നബിമാരുടെ കബറുകൾ കെട്ടിപ്പൊക്കി അതിനു മുന്നിൽ സുജൂദ് ചെയ്തതുപോലെ, ഇന്ന് ചിലർ വലിയകളുടെ കബറുകൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്നത് പോലെ, മുഷരിക്കുകൾ അള്ളാഹുവിന് പുറമെ കല്ലിനും മരങ്ങൾക്കും ആരാധനകൾ സമർപ്പിച്ചതുപോലെ, ഇന്ന് ചിലർ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് മുന്നിൽ ബറക്കത്ത് പ്രതീക്ഷിച്ച് അവ തങ്ങളെ അനുഗ്രഹിക്കുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നത് പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നീ ശിർക്കിൽ അകപ്പെട്ടു കഴിഞ്ഞു. അബൂ താലിബിൻ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ നിനക്ക് അള്ളാഹു എങ്ങനെ പുറത്തു നൽകും? ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിച്ച അബൂ താലിബിൻ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് താഴെ സ്ഥാനമുള്ള മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിനക്കെങ്ങനെ അള്ളാഹു പുറത്തു നൽകും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനം തേടിയതിനു ശേഷം അബൂ താലിബിൻ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ നിനക്കു വേണ്ടി ലോകത്തുള്ളവർ മുഴുവൻ പാപമോചനം തേടിയാലും അള്ളാഹു നിനക്ക് എങ്ങനെ പുറത്തു നൽകും? അതുകൊണ്ട് സഹോദര, നീ തൗഹീദ് പഠിക്കുക, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക. റസൂലുള്ളയോടുള്ള ബന്ധം അവിടുത്തെ സഹായിച്ചു എന്നത് അബൂ താലിബിനെ സഹായിച്ചിട്ടില്ലെങ്കിൽ, അബൂ താലിബിന് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ നീ 1000 സ്വലാത്ത് ചൊല്ലി എന്നത്, നീ നിന്റെ ജീവിതത്തിൽ മുഴുവൻ നബിദിനങ്ങൾ കഴിച്ചു എന്നത്, നീ റസൂലുള്ളയെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് അവകാശപ്പെട്ടാലും അത് നിനക്ക് ഉപകാരപ്പെടുകയില്ല. അബൂ താലിബ് നിന്നെക്കാൾ റസൂലുള്ളയെ സ്നേഹിച്ചിട്ടുണ്ട്, അബൂ താലിബ് നിന്നെക്കാൾ റസൂലുള്ളയെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അത് അബൂ താലിബിന് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ സഹോദര, നിന്റെ തൗഹീദ് അല്ലാതെ മറ്റൊന്നും നിനക്ക് രക്ഷ നൽകുകയില്ല. നീ ശിർക്കിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടാലല്ലാതെ അള്ളാഹു നിന്നെ രക്ഷിക്കുകയില്ല. അതുകൊണ്ട് സഹോദര, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂ താലിബിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവസാനിപ്പിച്ചു. റസൂലുള്ള പ്രാർത്ഥിച്ചില്ല. അങ്ങനെ അബൂ താലിബ് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകനാണ് അലി ഇബ്നു അബി താലിബ്, 4th ഖലീഫയാണ്, റസൂലുള്ളയുടെ സഹാബിയാണ്. അലി ഇബ്നു അബി താലിബ് റസൂലുള്ളയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഇന്ന അമ്മക ശൈഖ ദാല്ല ഖദ് മാത്. അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ എളാപ്പ ആ വയസ്സായ വഴികേടിൽ മരിച്ചുപോയ ആ മനുഷ്യൻ അയാൾ മരിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ മകനാണ്, പക്ഷേ തൗഹീദിലല്ല അബൂ താലിബ് മരിച്ചത്. അലി ഇബ്നു അബീ താലിബിന്റെ വാക്കുകൾ എന്താണ്? റസൂലെ, അങ്ങയുടെ എളാപ്പ വഴികേടിൽ മരിച്ച ആ വയസ്സൻ അയാൾ മരിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഫവാരി അബാക്ക്, നീ പോയി നിന്റെ വാപ്പയെ കുഴിച്ചിടുക, കബറടക്കുക, എന്നിട്ട് ആരോടും പറയാതെ നീ തിരിച്ചു വരിക. അങ്ങനെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. മുസ്ലിമീങ്ങളോടൊപ്പമല്ല അബൂ താലിബിനെ മറമാടിയത്. അങ്ങനെയാണ് ശിർക്കിൽ മരിച്ചുപോയ ആളുകളുടെ അവസ്ഥ. അങ്ങനെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ തിരിച്ചു വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, പോയി കുളിക്ക്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അലി ഇബ്നു അബീ താലിബിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ഒരിക്കൽ റസൂലുള്ളയുടെ എളാപ്പയായ സഹാബിയായ അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളയുടെ എളാപ്പയാണ്, അബൂ താലിബിന്റെ അനിയനാണ്, അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ട് അവസാന കാലഘട്ടത്തിൽ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് റസൂലുള്ളയോട് പറഞ്ഞു, യാ മുഹമ്മദ് മാ അഗ്നൈത അൻ അമ്മിക, മുഹമ്മദ്, നീ നിന്റെ എളാപ്പക്ക് പരലോകത്ത് വല്ല ഉപകാരവും ചെയ്തിട്ടുണ്ടോ? ഫവല്ലാഹി കാന യഹൂതുക വയഗളബു ലക. അബൂ താലിബ് നിനക്ക് വേണ്ടി ദേഷ്യം പിടിച്ചിരുന്നയാളാണ്, നിന്നെ സംരക്ഷിച്ചിരുന്നയാളാണ്. നീ വല്ല സഹായവും ചെയ്തിട്ടുണ്ടോ? നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം അബൂ താലിബിന് നാളെ ലഭിക്കാൻ പോകുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ ഫീ ളഹ്ളാഹി മിനന്നാർ. അബൂ താലിബ്, അയാൾ നരകത്തിൽ അയാളുടെ കാലുകൾ തീയിൽ സ്പർശിക്കുന്ന അവസ്ഥയിലായിരിക്കും. കാലിന്റെ കണങ്കാൽ വരെ അബൂ താലിബ് നരകത്തിൽ മുങ്ങുകയുള്ളൂ, അതിനു മുകളിലേക്കില്ല. വലൗല അന ലകാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഞാനില്ലായിരുന്നെങ്കിൽ ലകാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഞാനില്ലായിരുന്നെങ്കിൽ അബൂ താലിബ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ അകപ്പെടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ലഅല്ലഹു തൻഫഉഹു ശഫാഅതി യൗമൽ ഖിയാമ. അബൂ താലിബിന് എന്റെ ശുപാർശ ചിലപ്പോൾ ഉപകാരം ചെയ്തേക്കാം. ഫയുജഅലു ഫീ ളഹ്ളാഹിം മിനന്നാർ, നരകത്തിൽ കണങ്കാൽ മുങ്ങുന്ന രൂപത്തിൽ അബൂ താലിബിനെ പ്രവേശിപ്പിക്കും. യബ്ലുഗു കഅബൈഹി യഗ്ലി മിൻഹു ദിമാഗു. ആ തീ അദ്ദേഹത്തിന്റെ കണങ്കാലിനെ മുക്കിക്കളയും. ആ തീ മാത്രം അബൂ താലിബിന്റെ തലച്ചോർ തിളച്ചുമറിക്കാൻ കഴിവുള്ളതാണ്. നരകത്തിന്റെ ആ തീയിൽ ചവിട്ടി നിന്നാൽ അതിന്റെ ചൂട് കാരണം അബൂ താലിബിന്റെ തലച്ചോർ അത് തിളച്ചു മറിയും. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്വനു അഹ്ലിൻ നാരി അദാബൻ അബൂ താലിബ്. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നത് അബൂ താലിബിനാണ്. ആ അബൂ താലിബിന്റെ അവസ്ഥയിലാണ് ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നത് അബൂ താലിബിനാണ്. പക്ഷെ അത് കാലാകാലം ഉണ്ടായിരിക്കും, ഒരിക്കലും അവസാനിക്കാത്ത രൂപത്തിലുള്ള ശിക്ഷയാണ്. മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരമായ ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കുന്നത് അബൂ താലിബിനായിരിക്കും. ഒന്നാമത്തെയാൾ അബൂ താലിബാണ്. അയാൾ കാഫിറായിട്ടാണ് മരിച്ചത്, അള്ളാഹുവിന്റെ റസൂലിനെ ധാരാളം സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത്തെയാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജയാണ്, ഖദീജ ബിൻതു ഖുവൈലിദ്. അബൂ താലിബ് മരണപ്പെട്ടതിന് ശേഷം ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഖദീജ മരിക്കുന്നത്, റളിയല്ലാഹു അൻഹ. ചില ആളുകൾ പറഞ്ഞു 1 മാസം കഴിഞ്ഞാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള വലിയ നിഅമത്തായിരുന്നു. റസൂലുള്ള സങ്കടം നിറഞ്ഞ മുഖവുമായി അവിടുത്തെ വീട്ടിലേക്ക് കയറി വരും. ഖദീജ അവിടുത്തെ മുഖം പ്രകാശമുള്ളതാക്കും. റസൂലുള്ള വിഷമം നിറഞ്ഞ ഹൃദയവുമായി വീട്ടിലേക്ക് പ്രവേശിക്കും. ഖദീജ ആ ഹൃദയത്തിൽ സന്തോഷം നിറച്ചു കൊടുക്കും. റസൂലുള്ള ഖദീജയുടെ അടുക്കലേക്ക് വരും. അവിടുന്ന് ഏറ്റവും സമാധാനവും സ്വസ്ഥതയും ഖദീജയിൽ ആസ്വദിച്ചിരുന്നു. അവിടുത്തേക്ക് കുട്ടികളുണ്ടായത് ഖദീജയിലാണ്. ഭാര്യമാരിൽ ഖദീജ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ കുട്ടികളെ പ്രസവിച്ചത്. മറ്റു ഭാര്യമാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരിൽ കുട്ടികളുണ്ടായിട്ടില്ല. ഭാര്യമാരിൽ ഒരു അടിമ സ്ത്രീയിൽ മാരിയത്തുൽ ഖിബ്തിയയിൽ കുട്ടിയുണ്ടായിട്ടുണ്ട്, അതാകട്ടെ പിൽക്കാലഘട്ടത്തിലാണ്. ഖദീജ റളിയല്ലാഹു അൻഹ അവർ മരിക്കുന്നത് അബൂ താലിബിന്റെ മരണത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. അവരെ മക്കയിൽ ഹജൂൻ എന്ന പ്രദേശത്താണ് ഖബറടക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ ഖബറിൽ ഇറങ്ങിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹ. അന്ന് മയ്യത്ത് നിസ്കാരം, ജനാസ നിസ്കാരം ഇസ്ലാമിൽ അവതരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖദീജയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചത് ഉണ്ടായിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 25 വർഷം ജീവിച്ചിട്ടുണ്ട്. ആ 25 വർഷവും റസൂലുള്ള ഖദീജക്കൊപ്പം മറ്റൊരു ഭാര്യയെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നീട് അവിടുന്ന് ജീവിച്ചത് 13 വർഷമാണ്, ഏതാണ്ട് 25 വർഷത്തിന്റെ പകുതി. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖദീജ റസൂലുള്ളയുടെ 2 ഭാര്യമാർക്ക് തുല്യമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിരുന്നു. അവർക്ക് 65 വയസ്സുള്ള സന്ദർഭത്തിലാണ്, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം 65 വയസ്സുള്ള സന്ദർഭത്തിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. ഖദീജയുടെ മരണം റസൂലുള്ളയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കുറച്ചു, വീട്ടിൽ തന്നെ കുറച്ചു ദിവസങ്ങൾ ഒതുങ്ങിക്കഴിഞ്ഞുകൂടി. റസൂലുള്ളയുടെ സുന്നത്തിൽ പെട്ടതാണ് സങ്കടം കടുത്ത രൂപത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക എന്നതും, അള്ളാഹുവിന്റെ ഖളാ തൃപ്തിപ്പെട്ടുകൊണ്ട് അതിൽ അടക്കമുള്ളവരായി നിലകൊള്ളുക എന്നതും. അവിടുന്ന് ഏറ്റവും വെറുത്തിരുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് മരണത്തിന്റെ സന്ദർഭത്തിൽ വിലപിക്കുക എന്നത്, ആർത്തട്ടഹസിച്ച് വിലപിക്കുന്നത്. അവിടുന്ന് ആരെങ്കിലും അടുത്ത ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ വസ്ത്രം കീറിയെറിയുകയും അട്ടഹസിക്കുകയും ചെയ്യുന്നത് വിലക്കുകയും അത് ശപിക്കുകയും ചെയ്തയാളാണ്. അവിടുന്ന് വിഷമിച്ചിരുന്നു, സങ്കടപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം കുറച്ചു ദിവസം അവിടുന്ന് വീട്ടിൽ തങ്ങുകയുണ്ടായി. ഖദീജയുടെ ശ്രേഷ്ഠത നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ അവിടുത്തെ അരികിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഖദീജ ഇപ്പോൾ അടുത്തേക്ക് വരും. അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്, ഭക്ഷണമുണ്ട് അതിൽ. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, ഫഇദാ ഹിയ അതത്ക ഫഖറ അലൈഹ സലാമ മിൻ റബ്ബിഹാ വമിന്നി. റസൂലെ, ഖദീജ അടുത്തെത്തിയാൽ അള്ളാഹു ഖദീജക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട്, ഞാനും സലാം പറഞ്ഞിട്ടുണ്ട്. ആ സലാം അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് ഖദീജക്ക് അറിയിക്കണം. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വബഷിർഹ ബിബൈത്തിൻ ഫിൽ ജന്ന, ഖദീജക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുക. ആ വീട് മിൻ ഖസബിൻ, അത് ഒരു ഉള്ളുപൊള്ളയായ മുത്തിന്റെ പവിഴയത്തിന്റെ കവർ കൊണ്ടാണ്, ലുലുവിൽ നിന്നാണ്. ലാ സഖബ ഫീഹി വലാ നസബ്, അതിൽ ഒച്ചയുണ്ടായിരിക്കുകയില്ല, അട്ടഹാസം ഉണ്ടായിരിക്കുകയില്ല, സമാധാനമുണ്ടായിരിക്കും, ഒരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ഏറ്റവും സമാധാനമുള്ള വീടാക്കിയിരുന്നു. ഒരിക്കലും ഖദീജ റസൂലുള്ളയുടെ മുകളിൽ ശബ്ദമുയർത്തിയിട്ടില്ല, റസൂലുള്ളയോട് അട്ടഹസിച്ചിട്ടില്ല, റസൂലുള്ളക്ക് അസഹ്യമാക്കുന്ന ഒരു വാക്കും പറഞ്ഞിട്ടില്ല, റസൂലുള്ളയെ ഒരിക്കൽ പോലും പ്രയാസപ്പെടുത്തിയിട്ടില്ല. അതിനുള്ള പ്രതിഫലം ഖദീജക്ക് ലഭിക്കാനിരിക്കുന്ന വീട് ഏറ്റവും സമാധാനമുള്ളതാണ്, ഏറ്റവും പ്രയാസമില്ലാത്തതാണ്, ഒരു പ്രയാസവും അനുഭവിക്കേണ്ടി വരാത്ത വീട് ഖദീജക്കുണ്ട് എന്ന് അവരെ അറിയിക്കുക.